ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു മൂന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ സന്ദർശനം പൂർത്തിയാക്കി ഇന്ന് ന്യൂഡൽഹിയിലേക്ക് തിരിക്കും. കർമ്മയോഗി സപ്താഹ ദേശീയ പഠനവാരത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് സിപിഐഎം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പാലക്കാട് ഡോക്ടർ പി സരീനും ചേലക്കരയിൽ യു ആർ പ്രദീപും മത്സരിക്കും. ബിജെപി സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. സാഹിത്യ നിരൂപകനും പ്രഭാഷകനുമായിരുന്ന ബാലചന്ദ്രൻ വടക്കേടത്ത് അന്തരിച്ചു. ന്യൂസിലാന്റിനെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ 3-231 റൺസ് എന്ന നിലയിൽ ഇന്ത്യ ഇന്ന് രണ്ടാം ഇന്നിംഗ്സ് പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു മൂന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ സന്ദർശനം പൂർത്തിയാക്കി ഇന്ന് ന്യൂഡൽഹിയിലേക്ക് തിരിക്കും. മലാവിയിൽ ഇന്ന് സാംസ്കാരിക പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. സന്ദർശനത്തെക്കുറിച്ച് രാഷ്ട്രപതിയുടെ മാധ്യമ സംഘത്തിൽ നിന്ന് എ എം മയൂഷ.
ഇന്ത്യയും മലാവിയും സ്പോർട്സ്, യുവജനകാര്യം, ഫാർമസ്യൂട്ടിക്കൽസ്, കല, സംസ്കൃതി എന്നീ മേഖലകളിൽ സഹകരണത്തിനായി 4 ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. ഇന്ത്യ മലാവിക്ക് 1000 മെട്രിക് ടൺ അരിയും ബാബട്രോൺ ക്യാൻസർ ചികിത്സാ യന്ത്രവും നൽകാനും തീരുമാനിച്ചു. മലാവിയിൽ സ്ഥിരമായി കൃത്രിമ കൈകാലുകൾ മാറ്റിവെക്കൽ കേന്ദ്രം ആരംഭിക്കുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. ഇന്ന് രാഷ്ട്രപതി ശ്രീ രാധാകൃഷ്ണ ക്ഷേത്രവും പ്രശസ്തമായ മലാവി തടാകവും സന്ദർശിക്കും. അൾജീരിയ, മൗറിട്ടാനിയ, മലാവി എന്നിവിടങ്ങളിലേക്കുള്ള ത്രിരാഷ്ട്ര സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം രാഷ്ട്രപതി ഇന്ന് ന്യൂഡൽഹിയിലേക്ക് മടങ്ങും. ലില്ലോങ്വിയിൽ നിന്ന് ആകാശവാണി വാർത്തകൾക്കായി മയൂഷ.
കർമ്മയോഗി സപ്താഹ ദേശീയ പഠനവാരത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. ഓരോ കർമ്മയോഗിയും ആഴ്ചയിൽ 4 മണിക്കൂറെങ്കിലും യോഗ്യതയുമായി ബന്ധപ്പെട്ട പഠനം എന്ന ലക്ഷ്യം കൈവരിക്കാൻ സന്നദ്ധരാകണമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പങ്കെടുക്കുന്നവർ ഐഗോട്ട് പ്ലാറ്റ്ഫോമിൽ ലഭ്യമായ കോഴ്സുകൾ പൂർത്തിയാക്കണം. പ്രൊഫഷണലുകൾ രൂപകൽപ്പന ചെയ്ത വെബിനാർ ഫോമാറ്റിലാണ് കോഴ്സുകൾ ലഭ്യമാകുന്നത്. പ്രമുഖ പ്രഭാഷകർ പ്രഭാഷണങ്ങൾ നടത്തുകയും ഫലപ്രദമായ രീതിയിൽ പ്രവർത്തിക്കാൻ കർമ്മയോഗിയെ സഹായിക്കുകയും ചെയ്യും. പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട കഴിവുകൾ വർദ്ധിപ്പിക്കാൻ മന്ത്രാലയങ്ങളും വകുപ്പുകളും ദേശീയ പഠനവാരകാലത്ത് ശില്പശാലകളും സെമിനാറുകളും സംഘടിപ്പിക്കും. കരുത്തുറ്റ ഡിജിറ്റൽ ആവാസ വ്യവസ്ഥയുടെ സഹായത്തോടെ പൌരകേന്ദ്രീകൃത ഭരണം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2020 സെപ്റ്റംബറിലാണ് മിഷൻ കർമ്മയോഗി ആരംഭിച്ചത്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് സിപിഐഎം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പാലക്കാട് ഇടത് കക്ഷിരഹിതനായി ഡോക്ടർ പി സരീനും ചേലക്കരയിൽ സിപിഐഎം സ്ഥാനാർത്ഥിയായി യു ആർ പ്രദീപും മത്സരിക്കും. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പ്രധാന സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിക്കും മുമ്പ് തന്നെ പ്രചാരണത്തിന് ചൂടേറി. പാലക്കാട് നിന്ന് ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
യുഡിഎഫിന് പിന്നാലെ എൽഡിഎഫും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടുപിടിച്ചു തുടങ്ങി. എൻഡിഎ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഇന്നുണ്ടാകുമെന്നാണ് കരുതുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ യുഡിഎഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിനെതിരെ വിമത സ്വരമുയർത്തി പാർട്ടിയിൽ നിന്നും പുറത്തായ ഡോക്ടർ പി സരീനാണ് മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി. എൻഡിഎ സ്ഥാനാർത്ഥി നിർണയവും അവസാനഘട്ടത്തിലാണ്. ബിജെപി സംസ്ഥാന നേതാക്കളുടെ പേരുകൾ പരിഗണനയിലുള്ള മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ ഇന്ന് അറിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
ദേവികുളം താലൂക്കിലെ ചക്രമുടി മലനിരകളിൽ ഭൂമി കൈയേറ്റവും അനധികൃത നിർമ്മാണവും നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയ 3 റവന്യൂ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. ദേവികുളം മുൻ തഹസിൽദാറും നിലവിൽ മല്ലപ്പള്ളി തഹസിൽദാറുമായ ഡി അജയൻ, ഡെപ്യൂട്ടി തഹസിൽദാർ ബിജു മാത്യു, ബൈസൺവാലി വില്ലേജ് ഓഫീസർ എം എം സിദ്ദീഖ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഭൂമി കൈയേറ്റം സംബന്ധിച്ച് ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലെ ശബരിമലയുമായി ബന്ധപ്പെട്ടതും ശബരിമല തീർത്ഥാടന പ്രാധാന്യമുള്ളതുമായ റോഡുകൾ അടുത്തമാസം 5 മുമ്പ് സഞ്ചാരയോഗ്യമാക്കുമെന്ന് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് അറിയിച്ചു. ശബരിമല മണ്ഡല മകരവിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പിന്റെ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനതലത്തിൽ ശബരിമല മണ്ഡലകാലത്തെ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് സ്പെഷ്യൽ കോർ ടീമിന് രൂപം നൽകിയതായും മന്ത്രി അറിയിച്ചു. ട്രാഫിക് നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്ക് ഫോട്ടോകളും വീഡിയോകളും പരിവാഹൻ ആപ്പിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സഹായിക്കുന്ന സിറ്റിസൺ സെന്റിനൽ ആപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കൊച്ചിയിൽ പുറത്തിറക്കി. നിയമലംഘനങ്ങൾ സംബന്ധിച്ച് 8 MB വരെ വീഡിയോകളും ഫോട്ടോകളും ഇതിലൂടെ അപ്ലോഡ് ചെയ്യാനും ഈ ചലാനുകൾ വാഹനോടമയ്ക്ക് അയക്കാനും കഴിയും. സിറ്റിസൺ സെന്റിനൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൌൺലോഡ് ചെയ്യാവുന്നതാണെന്ന് അധികൃതർ പറഞ്ഞു. കുട്ടികളെ പഠിപ്പിക്കുന്നതിന് കോഴ വാങ്ങുന്ന പ്രവണത സംസ്ഥാനത്ത് അവസാനിപ്പിച്ചേ മതിയാകൂവെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ അധ്യാപകർ നന്നായി പരിശ്രമിക്കണം. കുട്ടികളോട് ശത്രുതാ മനോഭാവത്തിൽ പെരുമാറാൻ പാടില്ലെന്നും അധ്യാപകരും രക്ഷാകർത്താക്കളും കുട്ടികളുടെ മാനസികാവസ്ഥ അനുസരിച്ച് പ്രവർത്തിക്കണമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ ചെറുതാഴം പുറച്ചേരി ഗവൺമെന്റ് യുപി സ്കൂളിൽ പുതിയ ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പരമ്പരാഗത ക്ലാസ് റൂം അനുഭവങ്ങൾക്കപ്പുറമാണ് വിദ്യാഭ്യാസമെന്ന് ഗവൺമെന്റ് തിരിച്ചറിയുന്നതായി കണ്ണൂർ ചെറുവാച്ചേരി ഗവൺമെന്റ് എൽപി സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യവേ ശിവൻകുട്ടി പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സാഹിത്യ നിരൂപകനും പ്രഭാഷകനുമായിരുന്ന ബാലചന്ദ്രൻ വടക്കേടത്ത് അന്തരിച്ചു. അദ്ദേഹത്തിന് 69 വയസ്സായിരുന്നു. അസുഖത്തെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. വാക്കിന്റെ സൌന്ദര്യശാസ്ത്രം, വായനയുടെ ഉപനിഷത്ത്, രമണൻ എങ്ങനെ വായിക്കരുത്, അർത്ഥങ്ങളുടെ കലഹം, ആനന്ദമീമാംസ തുടങ്ങിയടക്കം 25-ലേറെ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. കേരള കലാമണ്ഡലം സെക്രട്ടറിയായും സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റായും ബാലചന്ദ്രൻ വടക്കേടത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി കുറ്റിപ്പുഴ അവാർഡ്, കാവ്യമണ്ഡലം അവാർഡ് എന്നിവയടക്കം നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സംസ്കാരം നാളെ രാവിലെ 10 തൃപ്പുരാറിലെ വീട്ടുവളപ്പിൽ. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല, ബെന്നി ബെഹനാൻ എംപി, ഉമാ തോമസ് എംഎൽഎ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കുസാറ്റ് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് വജ്രജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് കണ്ണൂർ താവക്കര സ്പോർട്സ് ഹോസ്റ്റലിലെ 70 വിദ്യാർത്ഥികൾ ചികിത്സ തേടി. 4 അഡ്മിറ്റ് ചെയ്തു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
ഇന്നലെ ഉച്ചഭക്ഷണം കഴിച്ച ശേഷമാണ് വിദ്യാർത്ഥികൾക്ക് ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത്. തലവേദന, ശരീരത്തിൽ ചൊറിച്ചിൽ, പുകച്ചിൽ എന്നിവയാണ് ഉണ്ടായത്. ഇതേ ബുദ്ധിമുട്ടുകളുമായി പ്രദേശവാസികളും ജില്ലാ ആശുപത്രിയിൽ എത്തിയിരുന്നു. ഇവിടെ 2 മറ്റ് 2 കണ്ണൂരിലെ സഹകരണ ആശുപത്രിയിലും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആരുടെയും നില ഗുരുതരമല്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. കണ്ണൂർ ആയിക്കര ഫിഷ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ഓല ഇനത്തിൽപ്പെട്ട മത്സ്യം ഇവർ കഴിച്ചതായി ഡെപ്യൂട്ടി DMO ഡോക്ടർ KC സച്ചിൻ പറഞ്ഞു.
ന്യൂസിലൻഡിനെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ 4 ദിവസമായി ഇന്ന് ബംഗളൂരുവിൽ 3 231 റൺസ് എന്ന നിലയിൽ ഇന്ത്യ 2 ഇന്നിംഗ്സ് പുനരാരംഭിക്കും. 2 കളി ബാക്കി നിൽക്കെ ന്യൂസിലാന്റിനൊപ്പമെത്താൻ ഇന്ത്യയ്ക്ക് 125 റൺസ് കൂടി വേണം. 1 ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ 46 റൺസിനെതിരെ 402 റൺസ് എന്ന കൂറ്റൻ സ്കോർ നേടിയ ന്യൂസിലാന്റിന് 356 റൺസിന്റെ ലീഡ് ലഭിച്ചിരുന്നു. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നാളെ ന്യൂസിലാന്റ് ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഷാർജയിൽ നടന്ന 2 സെമിയിൽ വെസ്റ്റിൻഡീസിനെ 8 പരാജയപ്പെടുത്തിയാണ് ന്യൂസിലാന്റ് ഫൈനലിൽ എത്തിയത്. ISL ഫുട്ബോളിൽ ബംഗളൂരു FC പഞ്ചാബ് FC തോൽപ്പിച്ചു. ബംഗളൂരുവിലെ മത്സരത്തിൽ എതിരില്ലാത്ത 1 ബംഗളൂരുവിന്റെ ജയം. ഇന്ന് ഗോവ FC മുംബൈ സിറ്റി FCയെ നേരിടും. വൈകിട്ട് 5 ഗോവയിലാണ് മത്സരം. സൂപ്പർ ലീഗ് കേരളയിൽ കണ്ണൂർ വാരിയേഴ്സ് ഇന്ന് തിരുവനന്തപുരം കൊമ്പൻസിനെ നേരിടും. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ആരോഗ്യ ശാസ്ത്ര സർവകലാശാല സെൻട്രൽ സോൺ കലോത്സവത്തിന് പാലക്കാട് മെഡിക്കൽ കോളേജിൽ തുടക്കമായി. പാലക്കാട്, തൃശൂർ, എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളിലെ 67 കോളേജുകളിലെ 3000 വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 11 വേദികളിലായി 103 ഇനങ്ങളിൽ നടക്കുന്ന മത്സരങ്ങൾ തിങ്കളാഴ്ച സമാപിക്കും. പാലക്കാട് വടക്കഞ്ചേരിയിൽ മാധ്യമപ്രവർത്തകർ സഞ്ചരിച്ച കാറിടിച്ച് 2 വിദ്യാർത്ഥികൾ മരിച്ചു. മേരിമാത HSS 10 ക്ലാസ് വിദ്യാർത്ഥികളായ മുഹമ്മദ് ഇസാം ഇക്ബാൽ, മുഹമ്മദ് റോഷൻ എന്നിവരാണ് മരിച്ചത്. എറണാകുളത്ത് നിന്നും പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡരികിലൂടെ നടന്നുപോകുകയായിരുന്ന കുട്ടികളെ ഇടിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. അരിയൽ ഷുക്കൂർ വധക്കേസിൽ CPIM നേതാക്കളായ P ജയരാജൻ, TV രാജേഷ് ഉൾപ്പെടെ പ്രതികൾക്ക് വിചാരണ നടപടികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി എറണാകുളം CBI പ്രത്യേക കോടതി കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു. 2012 ഫെബ്രുവരിയിൽ P ജയരാജൻ, TV രാജേഷ് എന്നിവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിനു നേരെ കല്ലെറിഞ്ഞു എന്നാരോപിച്ച് CPIM പ്രവർത്തകർ യൂത്ത് ലീഗ് പ്രവർത്തകനായ അരിയൽ ഷുക്കൂറിനെ കൊലപ്പെടുത്തി എന്നാണ് കേസ്. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിക്കണമെന്ന് ഭാരതീയ മസ്ദൂർ സംഘ് ഉപാധ്യക്ഷൻ P മുരളീധരൻ ആവശ്യപ്പെട്ടു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് സംഘ് 27 സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം കുറിച്ച് സംസ്ഥാന കൌൺസിൽ കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിരന്തരമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഫലമായി കമ്മീഷന് മുന്നിലെത്തുന്ന പരാതികളുടെ എണ്ണത്തിൽ വർധനയുണ്ടായെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം P കുഞ്ഞായിഷ പറഞ്ഞു. കാസർകോട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വനിതാ കമ്മീഷൻ സിറ്റിംഗിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 3 ആഫ്രിക്കൻ രാജ്യങ്ങളിലെ സന്ദർശനം പൂർത്തിയാക്കി ഇന്ന് ന്യൂഡൽഹിയിലേക്ക് തിരിക്കും. കർമ്മയോഗി സപ്താഹ ദേശീയ പഠനവാരത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പാലക്കാട് ഡോക്ടർ P സരീനും ചേലക്കരയിൽ UR പ്രദീപും മത്സരിക്കും. BJP സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. സാഹിത്യ നിരൂപകനും പ്രഭാഷകനുമായിരുന്ന ബാലചന്ദ്രൻ വടക്കേടത്ത് അന്തരിച്ചു. ന്യൂസിലാന്റിനെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ 3 231 റൺസ് എന്ന നിലയിൽ ഇന്ത്യ ഇന്ന് 2 ഇന്നിംഗ്സ് ക്രിസ്പിന് ആരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.